What is a thread that unites disciplines, that unites all different forms of knowledge? That is the question. So when I speak about interdisciplinary, we are in fact searching for this thread. And I'm sure nobody would find one single thread. But we may be able to see some sort of signals of that thread when we go deep into the philosophical aspects of these various disciplines. ഞാൻ മലയാളത്തിൽ കൂടെ പറയും, കാരണം കേൾക്കാനും പറയാനും കുറച്ചുകൂടെ എളുപ്പമുള്ളതായിരിക്കും. Because we have a friend who is not from
Kerala. We have somebody from Delhi.
But he would excuse us. But the epistemology എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. Epistemology in English they translate it as theory of knowledge. ജ്ഞാന സിദ്ധാന്തമെന്നോ അറിവിനെ കുറിച്ചുള്ള അറിവെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. എപ്പിസ്റ്റമോളജി ഒരു പുതിയ സംഗതിയല്ല. വെസ്റ്റേൺ ഫിലോസഫിയിലാണ് നമ്മളത് ആ വാക്ക് കേൾക്കുന്നത്, എപ്പിസ്റ്റമോളജി, ദ തിയറി ഓഫ് നോളജ്. ഇന്ത്യയിലെ അതിനു മുമ്പ് ഇവിടെ വളരെ വളരെ സങ്കീർണമായ എപ്പിസ്റ്റമോളജിക്കൽ ഡിസ്കഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ പ്രമാണ വിദ്യ എന്നോ പ്രമാണശാസ്ത്രമെന്നോ പ്രമാണ വിചാരമെന്നോ ഒക്കെ പറയുന്നതാണ് ഇവിടെ എപ്പിസ്റ്റമോളജി. എന്താണ് അറിവ്, എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ആ അറിവ് സാധുവാണ്, വാലിഡ് നോളജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൗ ഡു വി നോ ദാറ്റ് അവർ നോളജ് ഈസ് വാലിഡ് നോളജ്? ഹൗ ഡു വി അക്വയർ നോളജ്? വട്ട് ഈസ് ദ നേച്ചർ ഓഫ് നോളജ്? ഇങ്ങനെ ദീസ് ആർ സം ഓഫ് ദി fundamental questions in epistemology. And epistemology is essential for all disciplines, although its form is different, not only in philosophy but in scientific research. Whatever we do, an epistemological base is necessary, because the question how do we know is important. Of course the question is answered differently in chemistry and physics and in social sciences or in religion. Well, the question is there, how do we get valid knowledge, sadhuvaya arivu engeyana. Ee nammude edengil sadhana vedutha oru njan oru apple ningale kaanikkiyana, idendanu yojapettanu parayu aalukale ariyavunnathu kondu idu apple aanu ennu parayu. Pakshe ee apple evide ninnaanu vannathu, ee apple engeyana krishi cheynathu, idu krishi cheyanulla kaalavastha endanu, ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഹൗ ഡു യു മാർക്കറ്റ് ദാറ്റ് ആൻഡ് ഹൗ മച്ച് മണി ദ ഫാർമേഴ്സ് ഗെറ്റ് ആൻഡ് വിച്ച് ആർ ദ കൺട്രീസ് വിച്ച് ഹാവ് മേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി ആപ്പിൾ മാർക്കറ്റ് സോൾ. 100 ക്വസ്റ്റ്യൻസ് യു മേ റേസ് ആൻഡ് ഫൈനലി യു ക്യാൻ ഓൾസോ ടേസ്റ്റ് ഇറ്റ്. ഇഫ് യു ടേസ്റ്റ് ഇറ്റ് യു മേ നോട്ട് ബി ഏബിൾ ടു ഡിഫൈൻ ദ ടേസ്റ്റ്. You may not be able to tell what it is. We know because our tastes are limited. We know sweet, we know sour, we know bitter, little bit more. But more than that we do not know. When these are all combined, we are not able to articulate that experience of taste in our language. So epistemology is a question about everything. Epistemology is primarily about our sense knowledge. When you ask the question, how do you know? The answer is, we know through our eyes, our hearing, our smell, our taste, our touch, the five senses, panchendriyangal. Panchendriyangaliloodeyaanu arivu ennullathu Western traditionilum, Eastern traditionilum onnu thanneyaanu. Five senses are the same everywhere. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് നമ്മൾ എങ്ങനെയാണ് അത് സാധുവാണെന്ന് തിരിച്ചറിയുന്നത് എന്നുള്ള ചോദ്യം വരും. ഇപ്പോൾ ട്രഡീഷണൽ ലോജിക്കിൽ ചില കാര്യങ്ങളെ ഇൻഫർ ചെയ്യാം. ഇന്ത്യയിൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, ശബ്ദം, അനുപലബ്ധി, ഇങ്ങനെ ആറ് തരത്തിലുള്ള ഉപാധികളെ കുറിച്ച് പറയുന്നു. നമ്മളതിലേക്ക് കടക്കുന്നില്ല. പ്രത്യക്ഷം മാത്രം നമുക്ക് എടുത്തു നോക്കാം. ഞാൻ അറിയുന്ന ഒരു സംഗതി എന്താണ് എന്നെ മസ്തിഷ്ക വ്യാപാരം മൂലം ഞാനത് ഒരു ഇൻഫറൻസിലെത്തും, നിഗമനത്തിലെത്തും. അപ്പം പഴയ കാലങ്ങളിലൊക്കെ പുക കണ്ടാൽ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്, പുക കണ്ടാൽ തീയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ആ അനുമാനം വാലിഡാണ്. കാരണം പഴയ അനുഭവത്തിൽ തീയില്ലാതെ പുക ഉണ്ടാകുന്നില്ല. ഇപ്പോഴേ ഈ സ്റ്റേജിൽ പുക ഉണ്ടാക്കാം നമുക്ക് അല്ലേ. നമ്മൾ കാണുന്ന നാടകത്തിൻ്റെയും സിനിമയുടെയും ഒക്കെ സെറ്റിങ്ങിൽ പുക വരും, തീയില്ലാതെ പുക ഉണ്ടാക്കാം. അപ്പോൾ പുക കണ്ടതുകൊണ്ട് തീയുണ്ട് എന്ന് അനുമാനിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. യുവർ ദ വേ യു ഹാവ് പെർസീവ് തിങ്സ് ക്യാൻ ബി ക്വസ്റ്റ്യൻഡ്. ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പെർസെപ്ഷൻ ക്യാൻ ബി ക്രിട്ടിക്കലി റിവ്യൂഡ്. അങ്ങനെ വരുമ്പം ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ആൻഡ് ദർ ഇസ് നോ എൻഡ് വിറ്റ്. ഇല്ല, സയൻസിൽ എപ്പോഴും ഉണ്ടാകും. സയൻസിൽ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഇത് ആബ്സല്യൂട്ട് ട്രൂത്ത് ആണെന്ന് ഒരിക്കലും നമുക്ക് സയൻസിൽ പറയാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് ഈ കാൾ സേഗന്റെ റൈറ്റിംഗ്സ് കുറിച്ചാണ്. കാൾ സേഗൻ ദി ഡീമൺ ഹോണ്ടഡ് വേൾഡ്, സയൻസ് ആസ് എ ക്യാൻഡിൽ ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞ ഒരു സയൻസ് പോപ്പുലർ ബുക്ക്. പക്ഷേ ഈ സയൻസിൻ്റെ മെത്തഡോളജിയിൽ നമുക്കൊരിക്കലും ഇത് ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. വി ഹാവ് ടു ക്വസ്റ്റ്യൻ ദാറ്റ് ആൻഡ് ദെൻ യു ഫർദർ യു ട്രാവൽ ആൻഡ് ദെൻ യു ഹാവ് അതർ ഡയമെൻഷൻസ് ഓഫ് ട്രൂത്ത്. ഈ മതങ്ങളിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, മതങ്ങളിലാണ് ഈ ഡോക്ടറിൻ വരുന്നത്. മതങ്ങളിൽ ഡോക്ടർ ഒരു തരത്തിലും മാറാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം അടുത്ത് പറയുന്നുണ്ട് ഈ സയൻസിന്റെ മെത്തേഡ് മതങ്ങൾ കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റം ഈ ലോകത്തിനുണ്ടാകുമെന്ന് കാൾ സേഗൻ പറയുന്നുണ്ട്. കാരണം 2000 or 2500 or 3000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഡോക്ടറിൻ ഇപ്പോഴും അതുപോലെ തന്നെ അക്ഷരികമായിട്ട് നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് മാറ്റിയിട്ട് സയൻസിനെ പോലെ നേരത്തെ ഉണ്ടായിരുന്ന അരിസ്റ്റോട്ടലിന്റെ സയൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഐസക് ന്യൂട്ടന്റെ സയൻസ് വന്നു, അത് കഴിഞ്ഞ് ഐൻസ്റ്റൈന്റെ സയൻസ് വന്നു, ഇപ്പൊ അതിനും ശേഷം പുതിയ സിദ്ധാന്തങ്ങളും അന്വേഷണങ്ങളും വരുന്നുണ്ട്. സോ ക്രിട്ടിക്കൽ റാഷണാലിറ്റി ഈസ് ദി ടൂൾ വിച്ച് മോഡേൺ സയൻസ് യൂസ് സിൻസ് ദി 17th സെഞ്ചുറി ഇൻ യൂറോപ്പ്. ക്രിട്ടിക്കൽ റാഷണാലിറ്റി ഇസ് നോട്ട് സിംപ്ലി പാർട്ട് ഓഫ് ദി യൂറോപ്യൻ ട്രഡീഷൻ, ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദി ലോജിക്കൽ ട്രഡീഷൻ ഇന്ത്യ. നമ്മുടെ ബുദ്ധിസ്റ്റ് ട്രഡീഷനെ നോക്കുമ്പോൾ വളരെ വളരെ ക്ലിയർ ആയിട്ട് ക്രിട്ടിക്കൽ റാഷണാലിറ്റി കാണാം. സോ ഇറ്റ്സ് നോട്ട് എ മോണോപോളി ഓഫ് ദി വെസ്റ്റ്, ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. പക്ഷേ ക്രിട്ടിക്കൽ റാഷണാലിറ്റിയോട് കൂടെ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വെസ്റ്റേൺ ട്രഡീഷനിൽ ക്രിട്ടിക്കൽ റാഷണാലിറ്റിയിലായിട്ട് അവരെ റിഡ്യൂസ് ചെയ്തു. റിഡക്ഷനിസം എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു 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 പ്രശ്നമാണ്, ഫിലോസഫിയുടെ പ്രശ്നമാണ്. റിഡ്യൂസ് തിങ്സ് ടു എ പർട്ടിക്കുലർ ഫോർമുല, ടു എ പർട്ടിക്കുലർ വേൾഡ് വ്യൂ എന്നുള്ളത്. നമ്മൾ അതിനപ്പുറത്തേക്ക് പോവുകയാണ്. സോ ക്രിട്ടിക്കൽ നോളജ് പർട്ടിക്കുലർലി ഇൻ എപ്പിസ്റ്റമോളജി, വെൻ യു ക്രിട്ടിസൈസ് യുവർ സോഴ്സസ് ഓഫ് നോളജ്, യുവർ മീൻസ് ഓഫ് നോളജ്, ദ വേ യു അക്വയർ നോളജ്, കോൺസ്റ്റന്റ്ലി യു നീഡ് ടു ക്രിട്ടിസൈസ് ദിസ്. ദെൻ ഓൺലി എപ്പിസ്റ്റമോളജി ബിക്കംസ് മീനിങ് ഫുൾ. ഓക്സ്ഫോർഡിലെ കെമിസ്ട്രി പ്രൊഫസറായിരുന്ന പീറ്റർ ആറ്റ്കിൻസ് എന്ന് പറഞ്ഞ, ഞാനിവിടെ എൻ്റെ പുസ്തകം കൊണ്ടുവന്നിട്ടില്ല, പീറ്റർ ആറ്റ്കിൻസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ബുക്ക്, പുസ്തകത്തിന്റെ പേര് ഗലീലിയോസ് ഫിംഗർ എന്നാണ്. ഗലീലിയോസ് ഫിംഗറിന്റെ സബ്ടൈറ്റിൽ 10 great ideas ഇൻ മോഡേൺ സയൻസ് എന്നാണ്. 10 great ideas, ഹി ഈസ് ഗോയിങ് ഇൻ ടു 10 different സയന്റിഫിക് ഡിസിപ്ലിൻസ് ലൈക് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആൻഡ് ബയോളജി ആൻഡ് സോൾ. എന്നിട്ട് ഈ ഗലീലിയോസ് ഫിംഗർ എന്ന് പറയാനായിട്ട് കാരണം, ഗലീലിയോ 17th century മരിച്ചപ്പം ഹി വാസ് എ കണ്ടംപ്ഡ് പേഴ്സൺ, ദി കാത്തലിക് ചർച്ച് ഹാഡ് കണ്ടംപ്ഡ് ഹിം. അതുകൊണ്ട് അദ്ദേഹത്തെ അടയ്ക്കുന്നൊന്നും അത്ര ബഹുമാനപൂർവ്വമല്ല അദ്ദേഹത്തെ അടക്കി. വെട്ടി വെച്ചിട്ട് അയാളുടെ അതിന്റെ ലിഡ് എടുത്ത് ചുമ്മാ മോളി വെച്ച് ആണി അടിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരു കൈ പുറത്ത് കിടക്കുക പെട്ടിയുടെ. അപ്പൊ അയാളുണ്ട് പറഞ്ഞ് പെട്ടിയുടെ പുറത്ത് കൈയാണെന്ന്. അപ്പം സർജൻ, സർജൻ എന്ന് പറഞ്ഞാൽ അകത്ത് അറിയാറുണ്ട്, സർജൻ കത്തിയായിട്ട് വന്നിട്ട് അത് ആ പെട്ടിയുടെ ലെവലിൽ വെച്ച് അങ്ങ് മുറിച്ചു കിടക്കും. അങ്ങനെയാണ് സംഗതി ശരിയാക്കിയത്. ആരോ ഗലീലയിൽ അറിയാവുന്ന ആരോടാണ് ഒരു ഫിംഗർ എടുത്തു സൂക്ഷിച്ചു. ആ ഫിംഗർ ഇപ്പോഴും ഉണ്ട് മിലാനിലെ മ്യൂസിയത്തിൽ, ഇപ്പോഴും ഗലീലിയോസ് ഫിംഗർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇയാള് പീറ്റർ ആറ്റ്കിൻസ് അതൊരു ഒരു മെറ്റഫർ ആയിട്ട് എടുക്കുന്നത്, കാരണം ഗലീലിയോയുടെ സമയത്താണ് എക്സ്പെരിമെന്റൽ സയൻസ് ആരംഭിക്കുന്നത്. അതുവരെ ഹി വുഡ് സേ ആം ചെയർ സയൻസ്, അരിസ്റ്റോട്ടലും ഒക്കെ ആം ചെയർ സയൻസ് ആണ്. നമ്മുടെ 20th century ആം ചെയർ സയൻസ് നടത്തിയ ഒരാള് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ബിക്കോസ് ദർ വാസ് നോ അദർ വേ, ഹി ഹാഡ് ടു ബി ഇൻ ഹിസ് ചെയർ, വീൽ ചെയർ, ആൻഡ് ദെൻ ടു ദി ആം ചെയർ സയൻസ്. ബട്ട് ഹി വാസ് സോ ബ്രില്ലിയന്റ്. അപ്പം എക്സ്പെരിമെന്റൽ സയൻസ് വന്നതോടുകൂടിയാണ് സയൻസിന്റെ മെത്തഡോളജി മാറുന്നു, ഈ ലോകത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് മോഡേൺ സയൻസ് ആണ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഉണ്ട്, ദർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് ഒബ്ജക്ട്, എ നെസസറി ഡിസ്റ്റൻസ്. ഇപ്പം ഞാൻ ഇത് നിങ്ങളെ പുസ്തകം എടുത്ത് എൻ്റെ കണ്ണിനെ ചേർത്ത് പിടിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഐ കാൻ സേ എനിതിങ്. യു നീഡ് എ സഫീഷ്യന്റ് ഡിസ്റ്റൻസ്, ഒപ്റ്റിമം ഡിസ്റ്റൻസ് ഇൻ ഓർഡർ ടു റെക്കഗ്നൈസ് ദി ഓബ്ജക്ട്. സോ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഉണ്ട്, ഈ ഒബ്ജക്റ്റീവ് നോളജിന് ഈ ഡിസ്റ്റൻസ് ആവശ്യമാണ് എന്നൊക്കെയുള്ള ചിന്ത സയൻസിലേക്ക് വരുന്നത് ഈ എക്സ്പെരിമെന്റൽ സയൻസോട് കൂടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതിൽ അവിടെയും ഇനി ഈസ് ഈ സയൻസ് ഇസ് സെൽഫ് ക്രിട്ടിസൈസിങ് ആൻഡ് ദാറ്റ് ക്യാരക്ടർ ഓഫ് സയൻസ് ഈസ് ദി സേവിങ് ആസ്പെക്ട് ഓഫ് സയൻസ്. ഇറ്റ് ക്യാൻ ക്രിട്ടിസൈസ് ഇറ്റ്സെൽഫ്, ഇറ്റ് ക്യാൻ കറക്റ്റ് ഇറ്റ്സെൽഫ്, സോ ഇറ്റ് ക്യാൻ ഗോ ഫോർവേഡ്. അപ്പൊ ഈ എപ്പിസ്റ്റമോളജിയിലുള്ള പ്രധാനപ്പെട്ട സംഗതി അതാണ്. ഞാനിവിടെ 1, 2, 3 ഉദാഹരണങ്ങൾ ഞാൻ വിദ്യാർത്ഥികൾ വരുമെന്ന് വിചാരിച്ച കഥാരൂപത്തിലാണ് അത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ പ്ലേറ്റോയുടെ കേവ് ആലിഗറിയ നിങ്ങൾ പലർക്കും അതറിയാം. അതായത് നമ്മുടെ സെൻസ് നോളജ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതല്ല, ഇറ്റ്സ് നോട്ട് എ റിലയബിൾ നോളജ്, ഇറ്റ് ഇസ് നോട്ട് വാലിഡ് നോളജ് ഓൾവേസ്, ഇറ്റ് ക്യാൻ ബി ഡിസെപ്റ്റീവ്. നമ്മുടെ സെൻസ് കൊണ്ട് കിട്ടുന്ന എല്ലാ അറിവും ഡിസെപ്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഗ്രീക്ക് ട്രഡീഷനിലെ പ്ലേറ്റോയുടെ അലിഗറി ഉപയോഗിക്കുന്നത്. പ്ലേറ്റോയുടെ ഒരു വരുന്ന പടമൊന്ന് കാണിച്ചു. സോക്രട്ടീസിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഏതാനും ആളുകളെ അവർ ജനിച്ചപ്പോൾ മുതൽ ഒരു കേവിന്റെ മുമ്പിലാണ്, അവർക്ക് അവരെ ബന്ധിച്ചിരിക്കുകയാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സാധിക്കുകയില്ല, പുറകോട്ട് നോക്കാൻ സാധിക്കുകയില്ല. ദേ ആർ സോ കൺഫൈൻഡ് ടു ദാറ്റ് പൊസിഷൻ ദാറ്റ് ദേ സീ വാട്ട് അപ്പിയേഴ്സ് ഓൺ ദി വാൾ ഓഫ് ദി കേവ്. അവരുടെ പുറകിലൊരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിനും ഇയാൾക്കും ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ പോകുന്നുണ്ട്, മൃഗങ്ങളുണ്ട്, പല സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ദേ സീ ഓൺലി ദി ഷാഡോസ്. അവർക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ. ദേ സീ ഓൺലി ദി ഷാഡോസ്. അതുകൊണ്ട് ഇതാണ് റിയാലിറ്റി, ഈ ഷാഡോ ആണ് റിയാലിറ്റി എന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളെ ലിബറേറ്റ് ചെയ്തിട്ട് തലതിരിക്കാനും എഴുന്നേറ്റ് നടക്കാനും. അപ്പൊ അയാൾ നോക്കുമ്പോൾ ഷാഡോയും അയാൾ കണ്ടു, ഒരു കുതിരയുടെ ഷാഡോ അയാൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ ഷാഡോയും യഥാർത്ഥത്തിലുള്ള കുതിരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനുഷ്യന്റെ 3D ലിവിങ് ഹ്യൂമൻ ബീയിങ്ങും അയാളുടെ ഷാഡോ കാണുന്നതിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ പെട്ടെന്ന് അയാൾക്ക് ഉണ്ടാകുന്നത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ കൺവേർഷനാണ്, റാഡിക്കൽ എപ്പിസ്റ്റമോളജിക്കൽ കൺവേർഷൻ. വാട്ട് ഐ ഹാവ് സീൻ സോ ഫാർ ഈസ് ഡിസെപ്റ്റീവ്, ഈസ് റോങ്, വാട്ട് ഐ സീ നൗ ഈസ് ട്രൂത്ത്. അപ്പം പ്ലേറ്റോയുടെ കേവ് തിയറി അതാണ്. ഇത് നമ്മൾ നോക്കുമ്പോഴേ ഈ ഇന്ത്യയിലെ വേദാന്തത്തിലെ ഈ രജസ്വർഗവാദം ശങ്കരാചാര്യർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഇത് ഇതിന്റെ വേറൊരു വേർഷനാണ് നമ്മളവിടെ കാണുന്നത്. രജസ്വർഗവാദം നിങ്ങൾക്ക് പലർക്കും അറിയാം, അല്ലെങ്കിൽ ഞാനൊന്ന് പറയുകയാണ്. നമ്മള് ഒരു സന്ധ്യയ്ക്ക് അധികം ഇരുട്ടായില്ല, എന്നാൽ വെട്ടവുമില്ല. ത്രിസന്ധ്യയ്ക്ക് നമ്മൾ നാട്ടിൻപുറത്തോടെ നടന്നു പോകുന്നു. നമ്മുടെ മുൻപിൽ ഒരു പാമ്പ് കണ്ടു. പാമ്പിന്റെ പടം പാമ്പ് പാമ്പ് കിടക്കുന്ന തൊട്ട് മുമ്പിലാണ് ചവിട്ടാൻ തോട് തുടങ്ങുകയാണ്. നമ്മള് പെട്ടെന്ന് ഞെട്ട് വിറയ്ക്കുന്നു, അലറി വിളിക്കുന്നു, ഹാർട്ടൊക്കെ വീക്കായിട്ടുണ്ട്, ചിലപ്പോൾ അവിടെ തന്നെ കൊലാപ്സ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ട് ഒരാള് ലൈറ്റുമായിട്ട് വരുന്നു, ലൈറ്റ് വന്ന് കാണിക്കുന്നു, കാണിക്കുമ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പോ അതൊരു ഒരു ഒരു കയറാണ്, ഒരു കയറാണ്. അപ്പം ഇതായി രജു സർപ്പം, രജു കയറാണ്, രജു സർപ്പ ന്യായമെന്നോ സർപ്പവാദമെന്നോ ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് ശങ്കരാചാര്യരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ആ വ്യാവഹാരിക ലോകത്തിൽ ഈ പാമ്പാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ശക്തിയായിട്ട് അടിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുകയും നമ്മൾ വളരെ ഫ്രൈറ്റൻഡ് ആവുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിലുള്ള പാമ്പിനെ കാണുന്ന എല്ലാ അനുഭവങ്ങളും നമുക്കുണ്ടായി. പക്ഷേ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ ആ പാമ്പ് പോയി, ഇത് വെറും കയറാണ്. അപ്പോ എപ്പിസ്റ്റമോളജിക്കൽ കൺവേർഷൻ ദേർ. നമ്മൾ ആദ്യം കണ്ടത് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചു, ഇപ്പോഴേ ആ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ട് മാറി, യാതൊരു ബന്ധവുമില്ല. എന്റെ ആദ്യത്തെ പ്രപഞ്ചത്തിൽ ആദ്യത്തെ അറിവ് അതും ഇപ്പൊ ഞാൻ കിട്ടിയ അറിവ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്, പാമ്പും കയറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ഷേപ്പിന്റെ ഒരു സൂചന മാത്രമേ അതിനകത്ത് വരുന്നു. ഇത് രണ്ടുമാണ് ക്ലാസിക്കലായിട്ട് വെസ്റ്റിലും ഈസ്റ്റിലുമുള്ള രണ്ട് തിയറീസ്. അതായത് ഇവിടെ പിന്നെ അതിന് അത് അവിദ്യയാണ്, അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് നമ്മൾ വരുന്നു എന്നവിടെ പറയുന്നു. മറ്റടുത്ത് അത് തന്നെയാണ്, മറ്റേത് ഡാർക്ക്നെസ് ആണ്, ഡാർക്ക്നെസ്സിൽ നിന്ന് നമ്മൾ എൻലൈറ്റൻമെന്റിലേക്ക് വരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെന്റും ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. വാട്ട് യു ഹാവ് എക്സ്പീരിയൻസ് സോ ഫാർ ഈസ് ഡിസെപ്റ്റീവ് ആൻഡ് റോങ്. ഔട്ട് ഓഫ് ദാറ്റ് റോണിയസ് അണ്ടർസ്റ്റാൻഡിങ് പെർസെപ്ഷൻ യു കം ടു എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് വിച്ച് ഈസ് റിയൽ, വിച്ച് ഈസ് ട്രൂ. നിങ്ങൾക്ക് നിങ്ങൾക്കും അറിയാം ഈ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള വാക്ക് വളരെ പോപ്പുലർ ആയി, എല്ലാവരും ഉപയോഗിക്കും പാരഡൈം ഷിഫ്റ്റ്. അതിപ്പോ തോമസ് കുൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരെന്ന് കാണിച്ചത് സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെവല്യൂഷൻസ്. ഇത് 60s എഴുതിയ ഒരു പുസ്തകമാണ്, ഇപ്പോൾ ഒത്തിരി എഡിഷൻസ് വരെ വന്നു. തോമസ് കുൻ ഹാർവാർഡിലായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത്. അദ്ദേഹം ഇതിന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഔട്ട്ഡേറ്റഡ് ആയ സയന്റിഫിക് തിയറീസ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ന്യൂട്ടന്റെ പല സിദ്ധാന്തങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിപ്പോ ഐൻസ്റ്റീൻ വന്നപ്പോഴത്തേക്ക്. അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശയം കിട്ടി, ഈ ഓരോ പ്രധാനപ്പെട്ട തിയറിയും ഔട്ട്ഡേറ്റഡ് ആകുമ്പം ഒരു പുതിയ മോഡൽ, പാരഡൈം, പാരഡിഗ്മ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ മോഡൽ എന്നാണ് വാക്കിനർത്ഥം. പാരഡിഗ്മ പുതിയ ഒരു മോഡലാണ്, മോഡൽ ഓഫ് ദ യൂണിവേഴ്സ്, മോഡൽ ഓഫ് റിയാലിറ്റി, മോഡൽ ഓഫ് എവറിഥിങ്, കംപ്ലീറ്റ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പം ഈ പാരഡൈം ചേഞ്ചിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മുടെ കോപ്പർനിക്കസിന്റെ സമയം വരെ അറ്റ്ലീസ്റ്റ് യൂറോപ്പിൽ, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, സൂര്യൻ ഭൂമിയെ ചുറ്റിയാണ് കറങ്ങുന്നത് എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നത്. ജിയോ സെൻട്രിക് യൂണിവേഴ്സ്, ഭൂമി സെന്റർ ആയിട്ടുള്ള യൂണിവേഴ്സൽ യൂണിവേഴ്സിന്റെ മോഡലാണ് ഉണ്ടായിരുന്നത്. കോപ്പർനിക്കസ് വന്നപ്പോഴാണ് അങ്ങനെയല്ല, ഹീലിയോ സെൻട്രിക് ആണ്, സൂര്യനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം കറങ്ങുന്നത് എന്നുള്ള ആശയം വന്ന്. അതൊരു എപ്പിസ്റ്റമോളജിക്കലി കഴിഞ്ഞാൽ റാഡിക്കൽ ചേഞ്ച്, റാഡിക്കൽ കൺവേർഷൻ. പക്ഷേ ഭൂമി സെന്റർ ആണ് എന്നുള്ള സങ്കല്പത്തിൽ ഒത്തിരിയേറെ ഗണിത അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ ചിലതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ചില സെലസ്റ്റിയൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ ഗണിതം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഉണ്ടാക്കിയ ആ മോഡലും അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്രസക്തമായി തീർന്നു. ഇപ്പോൾ ആരും ആ മോഡൽ എടുത്തുകൊണ്ട് എന്തെങ്കിലും ആർഗ്യു ചെയ്യാനായിട്ട് ശ്രമിക്കുകയില്ല. അപ്പൊ ഇതാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിപ്പം നിങ്ങൾക്ക് വിമർശിക്കാം, അത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഈ പ്ലേറ്റോയുടെ കൈ വാലിഗറിയും ശങ്കരാചാര്യനും മറ്റും ഉപയോഗിച്ച രജുസർപ്പവാദവും പോലെ തന്നെയാണ് ഈ 20s നൂറ്റാണ്ടിൽ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തം തോമസ് കുക്ക് കൊണ്ടുവന്നു. കാരണം അവിടെ ഇതാണ്, when you actually see a new world, you completely abandon the old world. You enter into a completely new field of understanding. അതും എപ്പിസ്റ്റമോളജിക്കൽ പ്രോഗ്രഷൻ. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നതുണ്ട്. അതിന്റെ വേറൊരു ഇംപ്ലിക്കേഷൻ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചർച്ചയിലേക്ക് പോകാം. അതായത് അതിനെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ അന്വേഷണത്തിന് ഒരിക്കലും ഒരു അവസാനം ഇല്ല. എക്സ്പ്ലോറിംഗ് അവർ യൂണിവേഴ്സ്, അവർ റിയാലിറ്റി. നോളജ് എന്നുള്ള വാക്ക് തന്നെ ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മളതിന്റെ ഇൻഡോ യൂറോപ്യൻ റൂട്ട് നോക്കുമ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നോളജ് എന്നുള്ളതിന് ആവശ്യമില്ലാത്തൊരു കെ ആദ്യം ഉണ്ടല്ലോ എന്ന് അല്ലേ. കെ അതിന് ഇൻഡോ യൂറോപ്യൻ നോക്കുമ്പം ഗ്നാവൻ, സി ഗ്നാവൻ എന്നുള്ള ഒരു വാക്കുണ്ട്. അത് നമ്മുടെ ഗ്രീക്കുകാരുടെ ഗ്നോസിസും ഇന്ത്യക്കാരുടെ ജ്ഞാനവും എല്ലാം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കെ ആദ്യം നോളജിന് തരുന്നത്. അപ്പൊ ഈ നോളജ് അല്ലെങ്കിൽ ജ്ഞാന അല്ലെങ്കിൽ ഗ്നോസിസ് എന്ന് പറയുന്ന സംഗതി വാസ്തവത്തിൽ ഒരിക്കലും അതിന് ബോർഡർ ഒന്നും കൽപ്പിച്ചിട്ടില്ല. ചില പ്രത്യേക വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പഠനം നടക്കുമ്പോൾ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് നമ്മൾ ആർബിട്രറി ആയിട്ട് പറഞ്ഞു നിർത്തുക. ഈ ടേക്ക് ദ ഫോം ഏതെങ്കിലും ആർട്ട് വർക്ക് എടുത്തു, ഒരു യു ആസ്ക് എൻ ആർട്ടിസ്റ്റ്, യു ആസ്ക് എ റൈറ്റർ, യു ആസ്ക് എ പോയറ്റ്, യു ആസ്ക് സമൺ ഹു ഡസ് സം ക്രിയേറ്റീവ് വർക്ക്, ഹാവ് യു ഫിനിഷ്ഡ് യുവർ വർക്ക്. നോ സെൻസിബിൾ ആർട്ടിസ്റ്റ് വുഡ് സേ ഐ ഹാവ് ഫിനിഷ്ഡ് വർക്ക്, നോ ഐ സ്റ്റിൽ നീഡ് ടൈം ടു വർക്ക് ഓൺ ഇറ്റ്. പിന്നെ എപ്പോഴാണ് തീരുന്നത്? കാരണം ഇവിടെ ഭാഷാഘോഷിന്റെ എഡിറ്റർ ഒക്കെ ഇരിപ്പുണ്ട്. നിർബന്ധമായിട്ട് ഓഗസ്റ്റ് ഇഷ്യൂയിലേക്ക് ആർട്ടിക്കിൾ വേണം അല്ലെങ്കിൽ പോയം വേണമെന്ന് പറയുമ്പം ഡെഡ്ലൈൻ വരുന്നതുകൊണ്ട് അവരങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ബട്ട് റൈറ്റർ പോയറ്റ് ഈസ് നോട്ട് ഹാപ്പി, എടുത്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പടം വരച്ചു, ഈ പടം ഗാലറി വെക്കണം അല്ലെങ്കിൽ ഒരാളൊന്ന് വാങ്ങിച്ചു അത് ഫ്രെയിം ചെയ്യണം, ഫ്രെയിം ചെയ്യാൻ വേണ്ടി എടുത്ത് കൊടുക്കുകയാണ്. ദി ആർട്ടിസ്റ്റ് ഹിംസെൽഫ്, എപ്പോഴും ഓർക്കുന്ന കാനായി കുഞ്ഞിരാമൻ ഈ കോട്ടയത്തെ ശില്പം തീർന്നു കഴിഞ്ഞ് അത് എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് വീണ്ടും തിരിച്ചു വരണം, കുറെ പേര് വർക്ക് ഇത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് നടക്കില്ല. ഇങ്ങനെയാ എല്ലാ വർക്ക് ഓഫ് ആർട്ടും എല്ലാ ക്രിയേറ്റീവ് ആക്ടും വി ആർബിട്രറിലി പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. യു വൈൻഡ് അപ്പ് ബിക്കോസ് ഓഫ് സം എക്സ്റ്റേണൽ റീസൺസ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദിസ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. എപ്പിസ്റ്റമോളജി ഓൾസോ ഷുഡ് ബി ഓപ്പൺ ടു ദാറ്റ്. ദേർ ഈസ് നോ എൻഡ് ടു എനി എക്സ്പ്ലോറേഷൻ, ദേർ ഈസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോജക്റ്റ് ആണ്, ആറ് മാസം കൊണ്ട് തീർക്കേണ്ടതാണ്. അതിന് 500,000 രൂപയും കിട്ടി, 6 മാസം കൊണ്ട് യു ഫിനിഷ് ദ. പക്ഷേ നിങ്ങൾക്കറിയാം ഇത് ഇതിന്റെ അകത്ത് പിന്നെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഇതങ്ങനെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദിസ് ഐ തിങ്ക് ഈസ് മോസ്റ്റ് പോസിറ്റീവ് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, ദാറ്റ് ദേർ ഈസ് നോ എൻഡ് ടു എനി സച്ച് തിങ്. We can go on exploring, understanding, and assimilating things. Astronomy lo allengile astrophysics lo okke macro universe inde border evidana adinde are there more than one universe, ee chodyangalellam nirantharamayittundu. Micro universe lo avade മാറ്ററിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. എന്ത് കണ്ടു കഴിയുമ്പോൾ ദിസ് ഇസ് ദ ഫൈനൽ തിങ് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർ മണ്ടന്മാരാകും. കാരണം സഡൻലി യു സീ നെതർ ഡയമെൻഷൻ ഓപ്പൺസ്. പിന്നെ ഈ സ്വഭാവം മാറും. ഇപ്പൊ ഇവിടെ എൻജി യൂണിവേഴ്സിറ്റീസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് നാനോ ടെക്നോളജി റിസർച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം നാനോ ടെക്നോളജി വെൻ യു കട്ട് matter into very small units, the properties change. God ennu parayana yellow aanu ennu namukku ariyam. Pakshe when it is reduced to nano scale, it may be green, it can be red, it can be സപ്പിൾ ലൈക്ക് എ ബനാന ഇതൊക്കെ സംഭവിക്കാം. അപ്പം ദേർ ഈസ് നോ റിയൽ ഡെഫിനിഷൻ ഫോർ എനിത്തിങ് ഇൻ അവർ വേൾഡ്. പോസ്റ്റ് മോഡേൺ തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് അവരെടുത്തത്. എൻ്റെ ഒരു വിചാരം, ഞാനത് ആർട്ട് പറയാൻ കാര്യം ഇതാണ്, ഈ മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് മോഡേൺ ആർട്ട് എന്ന് പറയുന്നത് 150 വർഷമെങ്കിലും വേണമെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാം, എങ്കിലും 20th century മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഈ മോഡേൺ ആർട്ടിസ്റ്റ് ആണ് വാസ്തവത്തിൽ ആദ്യം പെർസീവ് ചെയ്യുന്നത് that reality is multi-dimensional, that reality has no borders, there is no definition എന്ന് അവരാണ് ആദ്യം സെൻസ് ചെയ്യുന്നത്. സയന്റിസ്റ്റ് സെൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കത് പുറത്ത് പറയാൻ സാധിക്കില്ല. അവർക്കത് പറഞ്ഞാൽ അവരുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ ചിലപ്പോഴേ ഔട്ടാകും, അവർക്ക് ചില ഗ്ലിംസസ് ഒക്കെ കിട്ടും. ബട്ട് ആർട്ടിസ്റ്റ് ആക്ച്വലി ഡിഡ് ദാറ്റ്. അപ്പോഴാണ് ഈ ഫോം മാറുന്നത്. ഇപ്പം ഞാനിവിടെ ആക്ച്വലി നിങ്ങൾക്കൊരു ഒരു അസൈൻമെന്റിലൂടെ വിദ്യാർത്ഥികൾ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇത്. നിസ്സാര സംഗതിയല്ല കണ്ടോ, ഇതൊരു 700 രൂപ വിലയുള്ളതാണ്. ഇതൊരു ഒരു കടയില് കണ്ടതാണ്, യൂറോപ്പിൽ ഒരു കടയിൽ കണ്ടതാണ്. ഇത് കുടിക്കാനായിട്ട് നമുക്ക് അത്ര ഉപയുക്തമല്ല എന്ന് നിങ്ങൾക്കറിയായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ കൾച്ചറൽ ഐക്കൺ ആവും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൾച്ചറൽ ഐക്കൺ ഉണ്ടായത് എന്നുള്ള ചോദ്യം. ഈ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കൈപോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ സാധനം ആർക്കും ഇഷ്ടമില്ല. It is such an abominable thing in our ecological understanding. Even otherwise, it is not true. ഇത് ഞാൻ 25 വർഷം മുമ്പ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഈ പ്ലാസ്റ്റിക് കപ്പ്, മറ്റേ നമ്മുടെ ക്ലേ കപ്പ് ആയിരുന്നല്ലോ, പ്ലാസ്റ്റിക് കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം കിട്ടിയത് ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. എഴുതിയേക്കുന്നത് പ്ലീസ് ഡിഫോം ആഫ്റ്റർ യൂസ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിരൂപമാക്കണം, വികൃതമാക്കണം എന്നാണ് അതിന്റെ നമ്മളെ സർജ്ജം ചെയ്യാവുന്നത്. അപ്പം പിന്നെ അത് മാറി. ഇപ്പോൾ വന്നിരിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി കപ്പാണ്, സർവീസ് വിത്ത് സ്മൈൽ ആൻഡ് എക്കോ ഫ്രണ്ട്ലി കപ്പ് എന്നൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഇതൊരു ഒരു കാലത്ത് മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്. ദിസ് ഈസ് സംതിങ് യൂസ്ഫുൾ ഡെഫിനറ്റ്ലി, ബട്ട് ആഫ്റ്റർ യൂസ് യു ഹാവ് ടു crumble it, you have to throw it away, you have to deform it. അപ്പം അതിനെയാണ് ഇപ്പോൾ ഒരു കൾച്ചറൽ ഐക്കണാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ രണ്ട് റോഡ്സിലെയും കപ്പിൽ. അപ്പം അതിൻ്റെ അർത്ഥം ഈ രണ്ട് തരത്തിൽ ഉള്ള മൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്, വെദർ ഇറ്റ് ഈസ് ഇൻ ഫിലോസഫി ഓർ ഇൻ സയന്റിഫിക് ഡിസിപ്ലിൻസ്. വി ട്രാൻസ്ഫോം അവർ യൂണിവേഴ്സ് മെറ്റീരിയലി, വി ട്രാൻസ്ഫോം and then we transform things for human good, we transform things for human destruction. Now that's very clear. Atomic bomb in the way we have to say it. In two ways, we can use this creativity and creativity and art in the same way. That's why we have to say good art and bad art. Good art and bad art and bad art and bad art. അതിന്റെ അതിന്റെ ബോർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്പം മാറുന്നതായിരിക്കും. പക്ഷേ വി ഹാവ് ടു സേ മനുഷ്യരുടെ എത്തിക്കൽ ലൈഫിൽ നന്മയെന്നും തിന്മയെന്നും നമ്മൾ പറയാറുണ്ട്. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. പക്ഷെ ചില നന്മകൾ തിന്മയായിട്ടും ചില തിന്മകൾ നന്മയായിട്ടും വേറൊരു ഒരു ഒരു കൾച്ചറൽ സെറ്റിംഗ് വരുമ്പോൾ മാറാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്കറിയാം. നൗ ദി പോയിന്റ് ഈസ് ദാറ്റ് ദി അൺഎൻഡിങ് dimension of human search. നമുക്കിപ്പം എത്ര 100, 200, 1000 disciplines ഉണ്ടായാലും the coordinating thread, I would say, is a human person. യോഗിലസൻ ഗ്രീക്ക് ലെജൻഡ് ഉപയോഗിച്ച് അതിനൊരു ത്രെഡ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് വിത്ത് ഓൾ പ്രൈഡ് വി ക്യാൻ സേ ദ കോർഡിനേറ്റിംഗ് ത്രെഡ് ഈസ് എ ഹ്യൂമൻ പേഴ്സൺ. മനുഷ്യനാണല്ലോ ഈ അറിവുകളെല്ലാം കണ്ടുപിടിക്കുന്നത്, ഈ അറിവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് മനുഷ്യനാണ്. സോ ദി ത്രെഡ്, ദി റണ്ണിംഗ് ത്രെഡ്, ദി കോർഡിനേറ്റിംഗ് ത്രെഡ് ഈസ് ദ ഹ്യൂമൻ പേഴ്സൺ. ബട്ട് ഹൂ ഈസ് ദി ഹ്യൂമൻ പേഴ്സൺ, ഇപ്പോഴത്തെ നമ്മുടെ വലിയ ചോദ്യം അതാണ്. നമ്മൾ ഇനി അടുത്ത സെഷനിൽ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. അതായത് സൂപ്പർ ഹ്യൂമൻ ക്വാളിറ്റീസ് നമ്മൾ കാലത്ത് സയൻസ് ഫിക്ഷനിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി ഇപ്പം ആക്ച്വൽ ആയിക്കഴിഞ്ഞു. ഈ ഹ്യൂമൻ എൻഹാൻസ്മെൻറ്റ്സ് നമ്മുടെ ഫിസിക്കൽ പവേഴ്സ് മാത്രമല്ല മെൻ്റൽ പവേഴ്സും എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. മൈൻഡ് മെഷീൻ ഇൻ്റർഫേസ് വളരെ വളരെ നേർത്തു വരികയാണ്. വെരി വെരി ഡെലിക്കറ്റ് ആണ്. അതുകൊണ്ട് യു കൻ എൻഹാൻസ് ഹ്യൂമൻ പേഴ്സൺ ഇൻ ടു അൺഇമാജിനബിൾ ഡയമെൻഷൻസ്. സോ ദെൻ ദർ ഈസ് നോ ഡെഫിനിഷൻ. ഹൂ ഈസ് മാൻ, ഹൂ ഈസ് എ ഹ്യൂമൻ പേഴ്സൺ, ദർ ഈസ് നോ ഡെഫിനിഷൻ. ഇപ്പോഴത്തെ പുതിയ മൂവ്മെൻ്റെല്ലാം വരുന്നത് അന്തിമമായിട്ട് ചോദ്യം ചെയ്യുന്നത് ആ ഹ്യൂമൻ പേഴ്സണാലിറ്റിയാണ്. നമുക്കൊരു സമയത്ത് യാ ദിസ് ഈസ് ഒരു സമയത്ത് ഇംഗ്ലീഷിൽ മാൻ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. മാൻ വാസ് എ കലക്റ്റീവ് നൗൺ. മാൻ വുഡ് ഇൻക്ലൂഡ്, നമ്മൾ പറയും മാൻ വുഡ് ഇൻക്ലൂഡ് വിമൻ അല്ലേ. മാൻ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുകയില്ല. ഇപ്പോൾ എഡിറ്റേഷൻ എല്ലാവരും അറിയാം. യു റൈറ്റ് മാൻ ഇൻ ഓർഡർ ടു ഇൻക്ലൂഡ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് വിമൻ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് മാൻ ഈസ് നോട്ട് എൻ ഇൻക്ലൂസീവ് ടെം, ഇറ്റ് ഈസ് എ മെയിൽ ടെം. ഇഫ് യു റെഫർ ടു എ മാൻ എ മെയിൽ, യെസ് ഓക്കെ, ബട്ട് നോട്ട് ഫോർ വിമൻ. നമുക്കിന്ന് ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ നമുക്ക് എം എന്നും എഫ് എന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പൊ നമുക്കിനി അത് പാടില്ല, കാരണം ട്രാൻസ്ജെൻഡർ വന്നു കഴിഞ്ഞു അല്ലെ. ഇനിയും ദർ ആർ മോർ ബോക്സസ് ടു ഫിൽ. അപ്പൊ ഇതും നമ്മുടെ ഒരു പ്രശ്നമാണ്. ദർ ഇസ് നോ ഡെഫിനിഷൻ ടു ഹ്യൂമൻ പേഴ്സൺ, ദർ ഇസ് നോ ഡെഫിനിഷൻ ടു ദ റിയാലിറ്റി വിച്ച് വി പെർസീവ്. പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുക, നമ്മൾ വാലിഡ് നോളജ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ചില ഈ മല കയറുമ്പോഴേ, അതായത് എവറസ്റ്റ് കയറുമ്പോൾ ചില ബേസ് ക്യാമ്പുകളുണ്ട് അല്ലേ. ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ക്യാമ്പ് അടിച്ചിട്ട് അത് ബേസ് ക്യാമ്പായിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞതുപോലെ വി ഹാവ് സം പ്രൊവിഷണൽ ബേസ് ക്യാമ്പ്സ് ഇൻ നോളജ്. ദാറ്റ്സ് ഓൺലി തിങ്. ബട്ട് വെരി സൂൺ വി വിൽ ഹാവ് ടു അബാൻഡൻ ദാറ്റ്. വി വിൽ ഹാവ് ടു take everything and start climbing again. Now this is the different thing. I hope we can have a discussion. So at the moment I stop here, and I would request you to spend some time reflecting on this. I gave only my point of view. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കടയിൽ ഇതിങ്ങനെ വെച്ച് വലിയ വിലയ്ക്ക് വിൽക്കാനും ആളുകൾ വാങ്ങിക്കാനും അത് കാരണമായി തീരുന്നത്? അതിനൊരു കാര്യം വിദ്യാസാർ പോയിട്ടുണ്ട്. ഒരു ചെറിയ പെയിന്റിങ് ഈയിടെ ചെയ്തതാണ്, നന്മയിൽ ചെയ്യാനായിട്ട് സാറോട് പറഞ്ഞായിരുന്നു. നമുക്ക് 4 മണിയായി. Maybe we can take some time for discussion. കൊടുത്തിരിക്കുന്ന ഔട്ട്ലൈൻ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് എ സജഷൻ, യു ആർ മോസ്റ്റ് വെൽക്കം ടു ഡു ദാറ്റ്. വേറെ എന്തെങ്കിലും ഒരു ഏരിയ ചെയ്യണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ നമുക്കൊരു ഒരു ഹോളിസ്റ്റിക് പിക്ചർ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അങ്ങനെ നമുക്ക് കേവലമായ ഒരു ഉത്തരം കിട്ടുകയില്ല, നമ്മൾ അതേ പറഞ്ഞു. ആ ധാരണയോടുകൂടി തന്നെ നമ്മളിങ്ങനെ അന്വേഷിക്കുകയും ചെറിയ ക്യാമ്പുകൾ, ചെറിയൊരു ടെൻ്റ് അടിക്കാനുള്ള സ്ഥലവും സമയവും, ചെറിയ ടെൻ്റ് അടിക്കാൻ ഏതാനും മണിക്കൂറിനകം ആ ടെൻ്റ് നമ്മൾ പറിച്ചുകൊണ്ട് പോകണം. ബട്ട് സ്റ്റിൽ വി നീഡ് എ ടെൻ്റ് ടു പ്രൊവിഷണലി സ്റ്റേ. ഇല്ലാത്ത പറയുകയാണെങ്കിൽ സുകുമാർ അഴീക്കോട് ട്രസ്റ്റിന്റെ ക്ഷണമനുസരിച്ച് ഇവിടെ കോട്ടയത്തെ ഒരു 40-ലധികം പബ്ലിക് ലെക്ചേഴ്സ് നടത്തിയായിരുന്നു. അതിലൊരു 33 മൂന്ന് പുസ്തകമായിട്ട് ഡി സി ബുക്സ് ഇറക്കിയിട്ടുണ്ട്, ആധുനിക വിചാര ശില്പികൾ എന്ന് പറഞ്ഞു. അത് സംഘടിപ്പിച്ചത് ട്രസ്റ്റിന് വേണ്ടി ഡോക്ടർ പോൾ മണലിലാണ് അതിന്റെ സംഘടന നിർവഹിച്ചത്. ഇത് കുറെ ആളുകൾ അന്ന് താല്പര്യമായിട്ട് വരുമായിരുന്നു, എന്റെ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്, പല എഡിഷൻസ് ഇപ്പൊ അവരെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുന്ന മാത്രമല്ല, ആധുനിക വിചാര ശില്പികൾ. വ്യക്തികളെ കുറിച്ചാണ്, പല ഡിസിപ്ലിൻസിലുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പല ആശയങ്ങളും 20-ാം നൂറ്റാണ്ടിലെ പല പ്രധാനപ്പെട്ട ബൗദ്ധിക ധാരകളും ആളുകളിലൂടെ പ്രതിഫലിക്കുന്നു.
അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു അദൃശ്യമായ ഒരു ത്രെഡ് ഈ നോളജിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു ചിന്താധാരയിൽ അങ്ങനെ ഒരു യൂണിറ്റി ആണോ ഇത് ചെയ്യുന്നത്, അതോ ഓരോരോ നോളജിന്റെയും ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണോ?
അതാണ് പിന്നെ നമുക്കിപ്പം ഇത് പറയാനുള്ള കാരണം സ്പെഷ്യലൈസേഷനാണ്. സ്പെഷ്യലൈസേഷൻ കൊണ്ടാണ് ഈ ഡിസിപ്ലിൻസ് തമ്മിൽ ബന്ധമില്ലാതെ പോയത് എന്ന് നമുക്ക് അറിയാം. ഇദ്ദേഹം തന്നെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, മനുഷ്യരുടെ പ്രത്യേകത എവിടെയാണോ ഡിസോർഡർ കാണുന്നത് അവിടെ ഒരു ഓർഡർ ഉണ്ടാക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കുന്നു, എവിടെയാണോ ഓർഡർ ഉള്ളത് അവിടെ ഡിസോർഡർ ഉണ്ടാക്കാനായിട്ട് മനുഷ്യർ ശ്രമിക്കും. ഇതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഭംഗിയായിട്ട് എല്ലാം അടുക്കി വെക്കുമ്പോൾ ഒന്ന് തട്ടി തെറിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു പഴയ ഒരു ബോയിഷ് ഇമ്പൾസ് പലർക്കും വരാറുണ്ട്. അതുപോലെ ചതുരയെല്ലാം കിടക്കുമ്പോഴത്തേക്ക് അക്കരി വരുന്ന ഒരാള് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് ഒരു ഇന്റീരിയർ ഡിസൈനറുടെ മൈൻഡോടുകൂടി ചിന്തിക്കുന്ന ആളുകളും കാണും. ഇപ്പം ഇത് രണ്ടും ഉണ്ട്, സ്പെഷ്യലൈസേഷൻ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല, അത് എന്തുമാത്രം സ്പെഷ്യലൈസേഷൻ ആകാമോ there is no question about it. But what happens to the human being who does it? എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചും കാണണം, വേറെ വേറെ ആയിട്ടും കാണും, രണ്ടും പാരലലായിട്ട് പോകുന്ന രണ്ട് മൂവ്മെന്റ്. അത് ഒന്ന് കൺവെർജന്റ് ആണ് മറ്റേ ഡൈവേർജന്റ് ആണ് എന്ന് തോന്നുമെങ്കിലും ആക്ച്വലി ഈ കൺവെർജൻസും ഡൈവേർജൻസും ഒരേ സമയം നടക്കുന്ന ഒരു ഒരു പ്രോസസ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിപ്പം യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഫിസിക്കൽ യൂണിവേഴ്സ് വളരെ ക്ലിയറാണ്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിനെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് തിയറിയിലെ ഇൻഫ്ലേഷണറി യൂണിവേഴ്സാണ് അല്ലേ, ഇൻഫ്ലേഷണറിയാണ്, ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗാലക്സികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അകലി കാണുന്നുള്ളതിന് അവർക്ക് ഫിസിക്കൽ എവിഡൻസ് ഇപ്പോൾ ഉണ്ട്, ലൈറ്റ് സ്പെക്ട്രം ഒക്കെ ഉപയോഗിച്ച് റെഡും ബ്ലൂവും തമ്മിലുള്ള വ്യത്യാസം, അകലുന്നതിന് റെഡ്, അടുക്കുന്നതിന് ബ്ലൂ, എന്നിങ്ങനെ ഒക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം ദേ ആർ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. അറ്റ് ദ സെയിം ടൈം ദി അതർ ക്വസ്റ്റ്യൻ ഓൾസോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫിസിക്സ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് കീപ്സ് തിങ്സ് ടുഗദർ. ഇങ്ങനെ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഒന്നിച്ച് നിർത്തുന്നത് ഏത് ശക്തിയാണ്? ന്യൂക്ലിയർ, ഡീപ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഗ്രാവിറ്റി ഒഴിച്ച് ബാക്കി മൂന്നും വാസ്തവത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. ഗ്രാവിറ്റിയുടെ ഇതുവരെയും പൂർണ്ണമായിട്ടും പിടികിട്ടിയിട്ടില്ലെന്നാണ് പലരും പറയുന്നത്. അപ്പം ദി സെർച്ച് ഫോർ ദി കൊഹഷൻ ഫോർ ദി യൂണിറ്റി ഓഫ് ദി യൂണിവേഴ്സ് is there, the search for the expanding universe and its leaf border, ഇതെല്ലാം ഉണ്ടാകും. ഫിസിക്കൽ സയൻസും ഫിലോസഫിയും ഒരാളു വരെ തിയോളജിയും ഒക്കെ ഇതിന്റെ അകത്ത് പങ്കു ചേരുന്നുണ്ട്. ഈ അന്വേഷണം പറയാൻ പറ്റും.
സാറ് ഞാൻ വൈകിയാണ് വന്നത്. ഈ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാധനം പറഞ്ഞത് അവിടെ പാർട്ടുകൾ നമ്മളെ കണ്ടു ഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള പെർസെപ്ഷനാണ്.
ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഒത്തിരി എക്സാമ്പിൾ നമ്മൾ കാണിക്കുന്നുണ്ട്. സൈക്കോളജി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാവുന്നത് കാണിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഉണ്ടാവണങ്ങളുണ്ടൊക്കെ നമുക്ക് ഏതൊക്കെ സമയത്ത് നമുക്ക് കാണിക്കാറ്. ചെല്ലു നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കാണുന്നു, അല്ലെ വേറെ ചെല്ലുകൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് യൗവനയുക്തയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. പിന്നെ ചിലർക്ക് രണ്ടും മാറി തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, വൃദ്ധയാണ് മാറി കാണാം. ചെല്ലു നോക്കുമ്പോൾ മുകളിലൊരു തട്ട് കാണാം, ആ തട്ട് വേറെ ചിലപ്പോൾ താഴെയായിട്ട് കാണാം. വേറെ ചിലർക്ക് മുകളിലും താഴെ ബാക്കിയ തട്ടിനെ മാറ്റാനായിട്ട് സാധിക്കും. അത് പെർസെപ്ഷൻ്റെ ഒരു അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ പെർസെപ്ഷനെ ഒരു സോളിഡ് ബേസിസ് ഒന്നും അതിനില്ല എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ അർത്ഥം.
സാറിനെ വിളിക്കാം.